ജോൺ ഡാനിയൽ, നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ സിനോപ്റ്റിക് ഗോസ്പെൽസിന്റെ ക്ലാസ് ഇന്ന് തുടരുകയാണ്. വീണ്ടും യോഹന്നാൻ സ്നാപകനെ കുറിച്ച്, തൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും അല്പമായി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് സംസാരിച്ചിരുന്നല്ലോ. അതിൽ വ്യത്യസ്തമായി വ്യക്തമായി നാം മനസ്സിലാക്കേണ്ട കാര്യം, യോഹന്നാൻ സ്നാപകൻ പൗരോഹിത്യ കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിലും അദ്ദേഹം പുരോഹിതനായി ശുശ്രൂഷ ചെയ്തിട്ടില്ല. ആ മരുഭൂമിയിലെ ഒരു പ്രസംഗകൻ, ഒരു മരുഭൂ പ്രസംഗകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുവാൻ പലയിടങ്ങളിൽ നിന്നായി അനേകം ആളുകൾ തിങ്ങിക്കൂടിയിരുന്നു. അദ്ദേഹം വളരെ താഴ്മയുള്ളതായ ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹം ആരാണെന്നറിയുവാൻ ആ പരീക്ഷ പ്രമാണികൾ തൻ്റെ അടുക്കൽ ആളുകളെ അയച്ചു. നീ ആരാണ്? ആ പ്രവാചകനാണോ, മശിഹയാണോ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മശിഹയല്ല, ഞാൻ വരുവാനുള്ള ആ പ്രവാചകനല്ല, പിന്നെ നീ ആരാണ് എന്ന ചോദ്യത്തിന് ഞാൻ മരുഭൂമിയിലെ ഒരു ശബ്ദം, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ എന്നേക്കാൾ ബലവാനാണ് എന്ന് അവൻ ഏറ്റുപറഞ്ഞു. അങ്ങനെ ശുശ്രൂഷ ആരംഭിച്ചു. ഇവിടെ നമുക്ക് ഈ അടുത്തുള്ള കാര്യങ്ങൾ കാണുവാൻ കഴിഞ്ഞാൽ, മത്തായിയുടെ സുവിശേഷം 3:1-2, 5-12 വരെ, മർക്കോസ് 1:4-8 വരെ, ലൂക്കോസ് 3:1-3 വരെ, 7-18 വരെയുള്ള വേദഭാഗങ്ങൾ നിങ്ങൾ തന്നെ വായിച്ചാൽ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗ വിഷയം എന്താണെന്ന് കാണുവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പ്രധാനമായ വിഷയം പാപമോചനം. അതിനുവേണ്ടി തൻ മാനസാന്തര സ്നാനം കഴിപ്പിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മാനസാന്തരത്തിനായി നിങ്ങളെ ജലത്തിൽ സ്നാനപ്പെടുത്തുന്നു. എന്നാൽ അതിനടുത്തു പറഞ്ഞു, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. തൻ വിളിച്ചു പറഞ്ഞത്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങളെല്ലാവരും മാനസാന്തരപ്പെടണം എന്നാണ്. അവൻ്റെ ശുശ്രൂഷയിൽ സ്വർഗരാജ്യം എന്നുള്ളത് പ്രധാനമായ വിഷയമായിരുന്നു. തൻ്റെ പിന്നാലെ വരുന്ന മശിഹ സ്ഥാപിപ്പാൻ പോകുന്ന സ്വർഗരാജ്യത്തിൻ്റെ ദൂതായിരുന്നു തൻ്റെ പ്രധാനമായ വിഷയം. തൻ്റെ ശുശ്രൂഷ മുന്നോട്ട് അനേകം ആളുകൾ കടന്നു വന്ന് അതിൽ സംബന്ധിച്ചുകൊണ്ടേയിരുന്നു. തൻ ശക്തമായി ഒരു മനുഷ്യനെയും നോക്കാതെ, അന്ന് രാജ്യം ഭരിച്ചിരുന്ന രാജാവിനെ പോലും അദ്ദേഹം ഭയപ്പെടാതെ, വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മനം തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് അടുത്തു വരണം, മാനസാന്തരത്തിന് തക്കതായ ഫലം കായ്ക്കണം എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. തന്നെയുമല്ല, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനകത്ത് 3 കാര്യങ്ങൾ വീണ്ടും ഇവിടെയും കാണാൻ കഴിയും. വരുവാനുള്ള ദൈവകോപം, വരുവാനുള്ള ദൈവകോപത്തിൽ നിന്ന് ഒഴിഞ്ഞുകൊള്ളണം, മാനസാന്തരത്തിന് തക്കതായ ഫലം കായ്ക്കണം, അല്ലെങ്കിൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വച്ചിരിക്കുന്നു. അത് ഇസ്രയേലിനുള്ള ദൈവത്തിൻ്റെ ദൂതായിരുന്നു. ഇസ്രയേൽ മാനസാന്തരപ്പെടുകയും ദൈവത്തിങ്കിലേക്ക് അടുത്തു വരികയും ഇസ്രയേലിനെ കുറിച്ച് ദൈവം ഉദ്ദേശിച്ചതായ ഫലം അവർ പുറപ്പെടുവിക്കുകയും ചെയ്യണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. അങ്ങനെ പഴയ നിയമ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനായ യോഹന്നാൻ സ്നാപകൻ പുരോഹിതനായിരുന്നില്ല, അവൻ പ്രവാചകനായിരുന്നു. ഏലിയാവിൻ്റെ ആത്മാവോടും ഏലിയാവിൻ്റെ അതേ ശക്തിയോടും ഏലിയാവിൻ്റെ ആ ഏകദേശം ആ വസ്ത്രധാരണത്തോടും കൂടെ തന്നെ യോഹന്നാൻ സ്നാപകൻ കടന്നു വന്നു. അവൻ പറഞ്ഞു, ഞാൻ കുനിഞ്ഞ്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ബലവാനാണ്, കുനിഞ്ഞ് ഞാൻ അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. തൻ്റെ ശുശ്രൂഷ നീണ്ടകാലം നിൽക്കുവാൻ കഴിഞ്ഞില്ല. ആ അവനടുത്ത് നമുക്ക് അതോട് നോക്കിയാൽ അവൻ്റെ സാക്ഷ്യം നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ ഇങ്ങനെ മരുഭൂമിയിൽ വെച്ച് പ്രസംഗിക്കുകയും യോർദാനിൽ സ്നാനം കഴിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ വെച്ച് ആ പരീശന്മാരുടെ ഒരു ഡെലിഗേഷൻ എന്ന് പറയാൻ കഴിയും എർശലേമിൽ നിന്ന് വന്ന് അവനോട് ചോദിച്ചു, നീ ആരാണ്? നീ വരുവാനുള്ള ആ മശീഹയാണോ എന്ന് ചോദിച്ചു. അതിന് യോഹന്നാൻ പറഞ്ഞു, ഞാൻ മശീഹയല്ല. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1:20 വാക്യം വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ വീണ്ടും ചോദിച്ചു, നീ ഏലിയാവാണോ? അവൻ പറഞ്ഞു, അല്ല. അവസാനം ചോദിച്ചു, നീ ആ പ്രവാചകനാണോ? ആ പ്രവാചകനാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം മോശ ആവർത്തന പുസ്തകം 18:34 34-ാം അധ്യായത്തിലും വെളിപ്പെടുത്തിയിരിക്കുന്നതാ, എന്നെ പോലൊരു പ്രവാചകനെ ഞാൻ നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ മുൻപിൽ എഴുന്നേൽപ്പിച്ചു തരും എന്നുള്ളതായ പ്രവചന നിവൃത്തി. അത് മോശ പറഞ്ഞ ആ പ്രവാചകനാണോ നീ എന്നാണ് അവർ ചോദിച്ചത്. അതിനും യോഹന്നാൻ ഒരു മറുപടിയുണ്ട്, അല്ല അല്ല. എന്നാൽ ഈ ചോദ്യങ്ങളുടെ മുന്നിൽ അവർക്ക് വ്യക്തമായ മറുപടി കിട്ടിയില്ല. അവർ ചെന്ന് അവർ ചോദിച്ചു, ഞങ്ങളെ അയച്ചവരോട് ഞങ്ങൾ എന്താണ് ചെന്ന് പറയേണ്ടത്, എന്താണ് ഉത്തരം പറയേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ ഒരു മറുപടിയുണ്ട്. അവൻ പറഞ്ഞു, മരുഭൂമിയിലെ ഒരു ശബ്ദം, മശിഹായിക്ക് വേണ്ടി വഴിയൊരുക്കുന്ന ഒരു മനുഷ്യൻ. എന്റെ സ്നാനം മാനസാന്തര സ്നാനമായിരുന്നെന്ന് അവൻ അങ്ങനെ വ്യക്തമാക്കി. എന്നാൽ എന്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്ന മശിഹയാണ് എന്ന് മശിഹയെ ചൂണ്ടിക്കാണിച്ചു. അടുത്ത ദിവസം യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇതാ യേശു സ്നാനമേൽക്കുവാൻ അവന്റെ അടുക്കലേക്ക് വരുന്നു. അപ്പോൾ യേശുവിനെ തടഞ്ഞിട്ട് പറഞ്ഞു, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം. അതിന്റെ അർത്ഥം എന്താണ്? യേശുവിനെ യോഹന്നാന് മനസ്സിലായി, അവൻ സാക്ഷാൽ ദൈവപുത്രനായ ക്രിസ്തു, അവന്റെ പിന്നാലെ വരുവാനുള്ളവൻ അവൻ തന്നെയാണെന്ന് അവന് മനസ്സിലായി. അവനെ വിലക്കി. എന്നാൽ അവിടെ വിലക്കാൻ കാരണം എന്താണ്? ഞാൻ കഴിപ്പിക്കുന്ന സ്നാനം മാനസാന്തര സ്നാനമാണ്, നിനക്കൊരു മാനസാന്തര സ്നാനത്തിന്റെ ആവശ്യമില്ല. പിന്നെ നീ പാപമില്ലാത്ത, ഒരു മാനസാന്തരം ആവശ്യമില്ലാത്ത ദൈവത്തിന്റെ പുത്രനാണ്. നീ അതുകൊണ്ട് സ്നാനമേൽക്കേണ്ട ആവശ്യമില്ല, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, അല്ല, ഇങ്ങനെ സകല നീതിയും നിറവേറ്റുന്നത് ഉചിതമാണ്. സകല നീതിയും നിറവേറ്റുന്നത് ഉചിതമാണ്. ദൈവത്താൽ അയക്കപ്പെട്ട മനുഷ്യൻ, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. യോഹന്നാൻ തന്നെ സാക്ഷിച്ചപ്പോൾ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ആരുടെ മേൽ വരുന്നതും വസിക്കുന്നതും ഞാൻ കാണുന്നുവോ, അവനാണ് മശിഹ. അങ്ങനെ യോഹന്നാൻ സ്നാനം കഴിപ്പിക്കുവാനായി യേശുവിനെ വെള്ളത്തിൽ മുക്കുവാൻ തുടങ്ങിയപ്പോൾ, വെള്ളത്തിൽ നിന്നപ്പോൾ സ്വർഗം രണ്ടായി പിളർക്കുകയും അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് പ്രാപരൂപത്തിൽ താഴേക്ക് ഇറങ്ങി വന്നു. അവനെ പ്രിയപുത്രൻ എന്നുള്ളതായ ആ ശബ്ദം കേൾക്കുകയും മാത്രമല്ല ഈ പരിശുദ്ധാത്മാവ് വസിക്കുകയും ചെയ്യുന്നത് കാണുവാൻ യോഹന്നാൻ സാധിച്ചു. യോഹന്നാൻ തന്റെ ശിഷ്യന്മാർക്ക് യേശുവിനെ പരിചയപ്പെടുത്തി. ശിമോന്റെ സഹോദരനായ അന്ത്രയോസ് യേശുവിന് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ യോഹന്നാൻ സ്നാപകനാണ്. അങ്ങനെ അതുപോലെ തന്നെ ആ തൻ്റെ ശുശ്രൂഷയിൽ മുഖം നോക്കാതെയുള്ള ശുശ്രൂഷ അധികം നാള് നീണ്ടു നിൽപ്പാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. താൻ തുറന്ന് കാര്യങ്ങൾ സംസാരിച്ചതുകൊണ്ട് ആ രാജാവ് തന്നോട് പിണങ്ങുക മാത്രമല്ല തന്നെ ജയിലിലാക്കുകയും ഒരു പ്രത്യേക ദിവസത്തിൽ ആ തൻ്റെ പ്രഭുക്കന്മാരും എല്ലാവർക്കുമുള്ള ആ വലിയ വിരുന്ന് കഴിച്ചപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഡാൻസിൻ്റെ മുന്നിൽ അവൻ്റെ തല ഛേദിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ തല ഛേദിക്കപ്പെട്ട ആ ദൈവഭൃത്യൻ, വേറൊരു വിധത്തിൽ പറഞ്ഞാൽ മരണപര്യന്തം വിശ്വസ്തനായിരുന്ന കർത്താവിൻ്റെ ദാസൻ, തൻ്റെ ശുശ്രൂഷ അവിടെ വച്ച് അവസാനിപ്പിച്ചു, മശിഹയ്ക്ക് വഴി തുറന്നു കൊടുത്തു. ന്യായപ്രമാണത്തിന് അന്ത്യമായിരുന്നു, പുതിയ നിയമത്തിന് ആരംഭമായിരുന്നു. മാനസാന്തരമെന്ന വിഷയം ലോകത്തിൽ അവതരിപ്പിച്ചത് യോഹന്നാനായിരുന്നു. സ്നാനമെന്ന് പറയുന്ന ഒന്ന് ലോകത്തിന് അവതരിപ്പിച്ചത് യോഹന്നാനായിരുന്നു. യോഹന്നാൻ സ്നാപകൻ, അവൻ അല്പസമയത്തേക്ക് എരിഞ്ഞു പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു. അവൻ്റെ കുടുംബ ബാക്ക്ഗ്രൗണ്ട് പൗരോഹിത്യ കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും പ്രവാചക ശുശ്രൂഷയുമായി മുന്നോട്ട് വന്നവനായിരുന്നു. പൗരോഹിത്യത്തിൻ്റെ വസ്ത്രം അവൻ എടുത്തെറിഞ്ഞ ശേഷം പ്രവാചകൻ്റെ വസ്ത്രമായ ഒട്ടകരോമവും അരയിൽ തോൽവാറും ധരിച്ച് മരുഭൂമിയിലെ ഭക്ഷണം കഴിച്ച് ജീവിച്ച ഒരു സാധാരണ മനുഷ്യൻ, ഏലിയാവിൻ്റെ ആത്മാവോടും ഏലിയാവിൻ്റെ ശക്തിയോടും കൂടെ, ഏലിയാവ് അന്നത്തെ രാജകുടുംബങ്ങളെ രാജാവിനെ ഭയപ്പെടാതിരുന്നത് പോലെ, ദൈവത്തിൻ്റെ ദാസനായ ആ യോഹന്നാൻ സ്നാപകനും ആരെയും ഭയപ്പെട്ടിരുന്നില്ല. ഇവിടെ തൻ്റെ ശുശ്രൂഷ, ഇവിടെ എന്തിനാണ് യോഹന്നാനെ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞതാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞത്. ആ യോഹന്നാനാണ് ഇവിടെ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും നടുവിൽ നിന്നുകൊണ്ട് യേശുവിനെ സ്നാന ശുശ്രൂഷയിലൂടെ ലോകത്തിന് പരിചയപ്പെടുത്തി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ശക്തിയോടെ ശുശ്രൂഷ ആരംഭിച്ച കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ മുന്നോട്ട് നീങ്ങുന്നു. നമ്മുടെ തുടർന്നുള്ള വിഷയം യോഹന്നാനല്ല, നമ്മുടെ പ്രധാന വിഷയം കർത്താവായ യേശു ക്രിസ്തുവാണല്ലോ. യേശു ക്രിസ്തുവിൻ്റെ സ്നാനത്തെക്കുറിച്ച് ഈ സിനോപ്റ്റിക് ഗോസ്പെൽസിൽ മൂന്ന് പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 3:13-17 വരെ, മർക്കോസ് 1:9-11 വരെ, ലൂക്കോസ് 3:21-23 വരെയുള്ള വേദഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. യേശു ജോർദാൻ നദിയിൽ സ്നാനമേൽക്കുവാനായി ചെന്നു. ആ ഏതാണ് ആ വ്യക്തമായ ഒരു സ്ഥലം, അവൻ സ്നാനമേറ്റ സ്ഥലമെന്ന് ഇപ്പൊ പലരും അവിടെ ഇവിടാണെന്ന് പറയുന്നെങ്കിലും ബഥനിയോടടുത്തുള്ള ആ സ്ഥലത്തായിരിക്കാം എന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ഏതായാലും ജോർദാൻ നദിയിലാണ് കർത്താവായ യേശു ക്രിസ്തു സ്നാനമേറ്റത്. സ്നാനപ്പെടുത്തിയവൻ യോഹന്നാൻ സ്നാപകനായിരുന്നു എന്നുള്ളത് സത്യമാണ്. ആകാശം പിളർന്നുള്ളതും പരിശുദ്ധാത്മാവിൽ വന്നെന്നുള്ളതും അതാണ് പ്രധാനമായിട്ടുള്ള അവിടുത്തെ വിഷയം. അത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ സമയത്ത് കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുവാനുള്ള ആരംഭം ആ സ്നാന ശുശ്രൂഷയുടെ ബന്ധത്തിലാണ്. കർത്താവിനെ പിതാവിൻ്റെ ആ നീതി നിറവേറ്റുവാൻ, ഞാൻ മുമ്പേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, അവൻ മാനസാന്തരം ആവശ്യമില്ലായിരുന്നു. എന്നാൽ സ്നാനപ്പെട്ടതിൻ്റെ കാരണം ഇങ്ങനെ സകല നീതിയും നിറവേറ്റുന്നത് നമുക്ക് ഉചിതം. ശുശ്രൂഷ കർത്താവ് ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ നീതി നിറവേറ്റിക്കൊണ്ടാണ്. അവൻ നീതി നിറവേറ്റി. അടുത്ത വേദഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ ഗലീലയ്ക്ക് പോയി എന്നാണ്. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം എടുക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 4:1 എഴുതിയിരിക്കുന്നു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി, പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് സ്നാനത്തോടും മരുഭൂമിയിലെ തൻ്റെ പരീക്ഷയോടും കൂടെയാണ്. ഇവിടെ ആ ഒരു പ്രത്യേക വാക്ക് ലൂക്കോസ് എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്നതിന് ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല ഒരു വാക്ക് ലൂക്കോസ് ആ വാക്കാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. ജീസസ് വെന്റ് ടു ഗലീലി വിത്ത് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ നിറച്ച് ഫുൾ ഓഫ് എന്ന് പറഞ്ഞാൽ പിന്നെ നിറയുവാൻ സ്ഥലമില്ല. ഒരു പാത്രത്തിൽ വെള്ളമോ ഏതെങ്കിലും ദ്രാവകം നിറച്ചു വെക്കുന്നത് പോലെ നിറച്ചുകൊണ്ട് ആ നിറഞ്ഞ അനുഭവത്തിൽ അവൻ ഗലീലയിലേക്ക് പോയി. ആ നോക്കിയാട്ട് അവിടെ നമുക്ക് പിന്നെയും കാണുക, എന്താണ് അവിടെ കാണാൻ സാധിക്കുന്നത്? 40 ദിവസം, 4-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി, പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല, അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. ഇവിടെ കർത്താവിൻ്റെ പരീക്ഷയാണ് ഈ 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ആ പരീക്ഷയോടെയാണ്. എന്താണ് അവിടുത്തെ പരീക്ഷ? നമുക്ക് ഓരോ പരീക്ഷയും ഒന്ന് രണ്ട് വാക്കുകൾ വീതം. എന്താണ്? നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ലിനോടപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി, ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം, അത് എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു, നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും എന്നവനോട് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിക്കരുത്, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ അവനെ യെരുശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക, നിന്നെ കാപ്പാൻ അവൻ തൻ്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കും, നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവൻ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. ഇവിടെ ചിലർ ചിന്തിക്കുന്നത് യേശുവിനെ പിശാച് ഇങ്ങനെ വിളിച്ചു, അപ്പോൾ മലയുടെ മുകളിൽ കൊണ്ടുപോയി, പിശാചിൻ്റെ കൂടെ യേശു ഒരു മലയുടെ മുകളിൽ കയറി നിന്നു, പിന്നെ ഒരു ആലയത്തിൻ്റെ അതിൻ്റെ അഗ്രത്ത് പോയി നിന്നു. നോ, ഇതെല്ലാം കർത്താവായ യേശു ക്രിസ്തു മരുഭൂമിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുമ്പോൾ പൈശാചിയൻ്റെ പരീക്ഷയാണ്. ആ പരീക്ഷയിൽ, പരീക്ഷ മാനസികമായുള്ള പരീക്ഷയാണ്. ആ പരീക്ഷയിലാണ് സകല മഹത്വവും കാണിച്ചത്. അതല്ലാതെ തന്നെ ഒരു മലയുടെ മുകളിൽ കയറി നിന്നാൽ ലോകത്തിൻ്റെ സകല മഹത്വവും മനുഷ്യന് കാണാൻ സാധ്യമല്ല. ഒരു പള്ളിയുടെ ഏറ്റവും അഗ്രത്ത് പോയതുകൊണ്ട് താഴോട്ട് ചാടാൻ പറഞ്ഞാൽ അഗ്രത്ത് കയറി നിൽക്കാൻ പ്രയാസമാണ്. എന്നാൽ ഇവിടെ എന്താണ് സംഭവം? പരീക്ഷിക്കപ്പെടുകയാണ്. ധനവും ശക്തിയും സ്ഥാനവും കൊണ്ട് സകല മനുഷ്യനും പരീക്ഷിക്കപ്പെടുന്ന ഒരു ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെയും അധികാരം മോഹിപ്പിച്ചുകൊണ്ട്, സ്ഥാനം മോഹിപ്പിച്ചുകൊണ്ട് അത്ഭുത സിദ്ധി പ്രലോഭനം കൊടുത്തുകൊണ്ട് അവനെ പരീക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ശാന്തമായി അതിനെ നേരിടുകയും അതിനെല്ലാം വ്യക്തമായ ഉത്തരവും കൊടുത്ത കർത്താവ് സാത്താൻ്റെ മേൽ ജയിച്ചു. പ്രിയപ്പെട്ടവരെ, നാം സാത്താനെ ജയിക്കുന്നത് എങ്ങനെയാണ്? നാം സാത്താനെ ജയിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം ഉച്ചരിപ്പാൻ തക്കവണ്ണം, വചനം എടുത്തു കാണിപ്പാൻ തക്കവണ്ണം, നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിറഞ്ഞെങ്കിൽ മാത്രമേ അത് എടുത്ത് ഉദ്ധരിച്ച് ശത്രുവിനെ ജയിക്കുവാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ജയിക്കാൻ കഴിയത്തില്ല. കർത്താവ് അവിടെ നിന്നും ഇറങ്ങി പുറപ്പെട്ടു. അവൻ പിന്നെ നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ സിനോപ്റ്റിക് ഗോസ്പെൽസ് ആണ് നമ്മുടെ ചിന്താഗതി എങ്കിലും ചില കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷം കൂടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒന്ന് എടുത്തു കാണിക്കാൻ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ അല്പ കാര്യങ്ങൾ വ്യക്തമാക്കുവാൻ വേണ്ടി മാത്രം സിനോപ്റ്റിക് ഗോസ്പെൽസ് പറഞ്ഞതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം നോക്കിക്കൂടായെന്ന് അവിടെ എങ്ങും ഇല്ലല്ലോ. യോഹന്നാന്റെ സുവിശേഷം 1:35 തൻ്റെ ശുശ്രൂഷ തുടരുന്നത് ഇങ്ങനെയാണ്: ഇതുവരെയും പരീക്ഷിക്കപ്പെട്ടു, മരുഭൂമിയിൽ നിന്ന് വെളിയിൽ വന്നു. അങ്ങനെ അതിൻ്റെ 35 പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ടു. യേശുവിനെ അവർ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട് വന്ന് കാണ്മീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ടു, അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10:00 യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച രണ്ടുപേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തൻ്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ടു. അവനോട് ഞങ്ങൾ മശീഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശുവിനെ നോക്കി, നീ യോഹന്നാൻ്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേപ്പ എന്ന പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. ഇവിടെ ഈ 42 കർത്താവ് വാക്കുകൾ കൊണ്ടുള്ളൊരു കളിയാണ് അവിടെ കാണുവാൻ നടത്തിയിരിക്കുന്നത്. അവിടെ ആ ഒറിജിനൽ വാക്കിൽ കർത്താവിൻ്റെ ഭാഷ അന്നത്തേത് അഥവാ കർത്താവ് പാർത്തിരുന്ന ആ ഇടങ്ങളിൽ ആ കാലത്ത് അരാമിക് ഭാഷയായിരുന്നു ഉണ്ടായിരുന്നത്. അരാമിക് ഭാഷയിൽ കേപ്പ എന്ന് പറഞ്ഞാൽ പാറയെന്നാണ്. അതുതന്നെയാണ് പത്രോസ് എന്ന് ഗ്രീക്കിൽ പറഞ്ഞാലും പാറ. അപ്പോൾ ഇത് രണ്ട്, കേപ്പാവെന്ന് പറഞ്ഞാലും പത്രോസ് എന്ന് പറഞ്ഞാലും ശിമോന്റെ പേര് പാറയെന്ന് ആണ് എന്ന് കർത്താവ് പറഞ്ഞു. അടുത്ത ദിവസം നമുക്ക് നോക്കിയാട്ട് അവിടെ നമുക്ക് പിന്നെയും കാണുവാൻ സാധിക്കുന്നു. അടുത്ത ദിവസം യോർദാന്റെ ആ ഗലീല ഭാഗത്തൂടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ 3 അന്ത്രയോസ്, യോഹന്നാൻ, പത്രോസ് ഇവരുമായിട്ട് ഇങ്ങനെ നടന്നുപോയി. അങ്ങനെ അവിടെ വെച്ച് അതിനുശേഷമായി അവൻ ഫിലിപ്പിനെയും ക്ഷണിക്കുന്നു. അവരെല്ലാവരും കർത്താവിനെ ഇവരും അനുഗമിച്ചു. അങ്ങനെ ഫിലിപ്പ് തൻ്റെ സഹോദരനായ നഥനിയേലിനെ കണ്ടു. നഥനിയേലിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. അങ്ങനെ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു നഥനിയേലിനോട്, നീ സാക്ഷാൽ ഇസ്രയേലിനാണ്, നിന്നിൽ കപടമില്ല എന്ന് പറഞ്ഞു. അത് 1:47 യോഹന്നാൻ 1:47. നമുക്ക് ആ വേദഭാഗങ്ങൾ നിങ്ങൾ തന്നെ വായിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നഥനിയേൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രയേലിൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. നഥനിയേൽ അവനോട്, എന്നെ എവിടെ വെച്ച് അറിയും എന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ്, നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. നഥനിയേൽ അവനോട്, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രയേലിൻ്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറഞ്ഞുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു. ഇവിടെ ഇത്രയും ശിഷ്യന്മാരുമായിട്ട് കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു. അതിനുശേഷമായി നമുക്ക് കാണുവാൻ സാധിക്കുന്ന കർത്താവിൻ്റെ 1 അത്ഭുതമാണ്. നാം ഈ ദിവസങ്ങളിൽ ആദ്യത്തെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആദ്യത്തെ വർഷം ആദ്യത്തെ കാലയളവിലെ ചുരുങ്ങിയ വിഷയങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. ആ ഘട്ടം ഘട്ടമായിട്ടാണ് നാം മുന്നോട്ട് പഠിച്ചു പോകുന്നതും. അതും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 2-ാം അധ്യായത്തിലാണ് തൻ്റെ ശുശ്രൂഷയുടെ അത്ഭുതങ്ങളുടെ ആരംഭമായിട്ട് കാനാവിലെ കല്യാണത്തിന് കടന്നുപോയതും അവിടെ പച്ചവെള്ളം വീഞ്ഞാക്കിയതുമായ ആ വലിയ അത്ഭുതം. അത് യോഹന്നാൻ മാത്രമേ അത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. സിനോപ്റ്റിക് ഗോസ്പെൽസിൽ കാനാവിലെ കല്യാണ വിവരം രേഖപ്പെടുത്തിയിട്ടില്ല. ഇവിടെ അവിടെ ഇത് ഞാനിപ്പോൾ നിങ്ങൾക്കെടുക്കാൻ കാരണം തൻ്റെ ശുശ്രൂഷയുടെ ആരംഭമായി ആദ്യത്തെ അത്ഭുതമായിട്ട് കാനാവിലെ കല്യാണത്തെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ യോഹന്നാന്റെ സുവിശേഷം ചിലതും കൂടെ നമ്മൾ ഇവിടെ എടുക്കാൻ കാരണം ശുശ്രൂഷയുടെ പോക്ക് അങ്ങനെയാണ്. അവൻ പറഞ്ഞു, എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും അമ്മ, അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിനെന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-ോ 3-ോ പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട് ഈ കൽപാത്രങ്ങൾ വെള്ളം നിറപ്പീനെന്ന് പറഞ്ഞു. അവർ വക്കോളും നിറച്ചു. ഇപ്പോൾ ഒരു വിരുന്ന് വാഴി കൊണ്ടുപോയി കൊടുപ്പീനെന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്ന് വാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്ന് വാഴി രുചി നോക്കി ആറ് മണവാളിനെ വിളിച്ച് എല്ലാവരും ആദ്യം നല്ല വീഞ്ഞിൻ ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു അതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് അത്ഭുതങ്ങളോടുകൂടിയായിരുന്നു. തൻ്റെ ശുശ്രൂഷയുടെ മുന്നോട്ടുള്ള ആ ശുശ്രൂഷയ്ക്ക് പല വിധത്തിൽ പല നിലയിലുള്ളതായ ക്രമീകരണങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. പല അത്ഭുതങ്ങളും അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി കർത്താവ് ചെയ്തതല്ല, പിന്നെയോ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അവൻ ചെയ്തതാണ്. എന്നാൽ അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ സ്വർഗരാജ്യം മഹിമപ്പെടണമെന്നും പിതാവ് ഉയർത്തപ്പെടണമെന്നും അവൻ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരിക്കൽ പറഞ്ഞു, ഈ അവൻ കുരുടനായി ജനിച്ചത് അവൻ്റെ കുറവല്ല, അവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപമല്ല, എന്നാൽ സ്വർഗരാജ്യം മഹിമപ്പെടുകയാണ്. ചില അത്ഭുതം നടന്നപ്പോൾ യേശു പറഞ്ഞു, ഈ അത്ഭുതം നടന്നത് നിങ്ങളെ ഉദ്ദേശിച്ചാണ്, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടി, ദൈവരാജ്യം മഹിമപ്പെടുന്നതിന് വേണ്ടി, ദൈവനാമം ഉയർത്തപ്പെടേണ്ടതിന് വേണ്ടി മാത്രമല്ല അനേകരെ കർത്താവിങ്കിലേക്ക് ആകർഷിക്കപ്പെടേണ്ടതിന് വേണ്ടി. അതേസമയം തന്നെ അവനൊരു ചെപ്പടി വിദ്യ കാണിച്ച് വലിയ അത്ഭുതം മനുഷ്യനാക്കി ഇങ്ങനെ കാണുകയല്ലായിരുന്നു. അവൻ ഓരോ അത്ഭുതം കഴിഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു, നിങ്ങളിത് ആരോടും പറയരുത്, രഹസ്യമായി സൂക്ഷിക്കുവാൻ അവൻ കൽപ്പിച്ചു. അവരിൽ നിന്ന് ഒഴിഞ്ഞുപോയി ആ മാറി തനിച്ചായിരിക്കാൻ അവൻ ആഗ്രഹിച്ചു. എന്നാൽ ഓരോ സന്ദർഭങ്ങളിലും അവൻ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയായിരുന്നു. വെള്ളം വീഞ്ഞാക്കിയത് കാനാവിലെ ആ വീഞ്ഞു വരുന്ന വീട്ടിലെ അല്ല, ആ വിവാഹ വീട്ടിലെ അവരുടെ ലജ്ജ മാറ്റേണ്ടതിന് വേണ്ടി, അവർക്കുണ്ടാകാമായിരുന്ന ഒരപമാനത്തെ മാറ്റേണ്ടതിന് വേണ്ടി യേശു അവിടെ വെള്ളം വീഞ്ഞാക്കുകയായിരുന്നു. മരിച്ച ലാസറിനെ ഉയർപ്പിച്ചത് ആ ഏക സഹോദരന്റെ മരണത്തിലെല്ലാം ഭവനത്തിലുണ്ടായ ദുഃഖത്തെ മാറ്റിയെടുക്കുവാൻ വേണ്ടി കർത്താവ് ആ സഹോദരനെ ഉയർപ്പിക്കുകയായിരുന്നു. നയനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച ഏക മകൻ, വിധവയായ സ്ത്രീ കണ്ണുനീരോടെ വരുന്ന കണ്ടപ്പോൾ മനസ്സലിഞ്ഞ കർത്താവ് അവനെ ഉയർപ്പിക്കുകയായിരുന്നു. അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചത് അവൻ ആ വഴിയിൽ വെച്ച് തളർന്നു പോകുമെന്നുള്ളതായ ചിന്തയിൽ അവർക്ക് ആഹാരം കൊടുത്ത് അവരെ വിടുകയായിരുന്നു. എന്നാൽ ഇവിടെ എല്ലാത്തിൻ്റെയും മധ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന് മരിച്ചവരുടെ മേൽ അധികാരമുണ്ടെന്നും മരണത്തിൻ്റെ മേൽ അധികാരമുണ്ടെന്നും രോഗത്തിൻ്റെ മേലും വസ്തുവിൻ്റെ മേലും അധികാരമുണ്ടെന്നും കേവലം അപ്പത്തിൻ്റെ മേലും മീനിൻ്റെ മേലും അവന് അധികാരമുണ്ടെന്നും മരണത്തെയും മരണിച്ചവനെയും അധികാരത്തിൻ്റെ മേലും അധികാരമുണ്ടെന്നും കാണിക്കുന്നതായിരുന്നു. അവൻ വെള്ളത്തിൻ്റെ മേൽ നടന്നതും കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയതും അവൻ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനായിരുന്നു എന്ന് കാണിക്കുന്നതാണ്. അതുതന്നെയാണ് വെള്ളം വീഞ്ഞായത്. ഒരു പണ്ഡിതനായ മനുഷ്യൻ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു സൃഷ്ടാവായ ദൈവപുത്രൻ ആ വെള്ളത്തിൻ്റെ സമീപേ ആ കോരി വെച്ച വെള്ളത്തിൻ്റെ സമീപേ വന്നപ്പോൾ സൃഷ്ടി സൃഷ്ടാവിനെ കണ്ടപ്പോൾ മാറ്റപ്പെട്ടു. ഗുണമില്ലാതെ, നിറമില്ലാതെ, മണമില്ലാതിരുന്ന ആ വെള്ളം വീഞ്ഞായി മാറിയപ്പോൾ നിറമുള്ളതായി മാറി, ജീവനുള്ളതായി മാറി, മണമുള്ളതായി മാറി, ഗുണമുള്ളതായി, ആകെ വ്യത്യാസമായി. ഇത് ഒരു പാപിയുടെ അവസ്ഥയിൽ, ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ കർത്താവിനെ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ, കർത്താവ് അവനുമായി ഏറ്റുമുട്ടിക്കഴിയുമ്പോൾ അവൻ ജീവിതം വ്യത്യസ്തമുള്ളവൻ ആയി മാറുന്നു. അവൻ മണമുള്ളവനായി, ഗുണമുള്ളവനായി, ജീവിതത്തിൽ അനേകർക്ക് പ്രയോജനമുള്ളവനായി, ജീവിക്കുന്നവനായി മാറ്റപ്പെടുന്നു. അതേ കർത്താവിനെ കണ്ടുമുട്ടിയ ആർക്കും ഈ സാക്ഷ്യം പറവാൻ കഴിയും. ഞാൻ ഒരിക്കൽ പ്രയോജനമില്ലാത്തവനായിരുന്നു, ഒരിക്കൽ ഗുണമില്ലാത്തവനായിരുന്നു, എന്നാൽ ഞാൻ ഇന്ന് എല്ലാവർക്കും പ്രയോജനമുള്ളവനായിരിക്കുന്നു, എല്ലാവർക്കും ഞാൻ ഇന്ന് അനുഗ്രഹമായിരിക്കുന്നു. ദൈവം കണ്ടുമുട്ടുന്ന ഒരു ദൈവ പൈതൽ, അവൻ്റെ ജീവിതം വ്യത്യസ്തമാകുന്നതിൻ്റെ ഒരു സാക്ഷാൽപടം നമുക്ക് കർത്താവിൻ്റെ ഒന്നാമത്തെ ആദ്യത്തെ അത്ഭുതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്.